ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിൾ നാം പഠിക്കുമ്പോൾ എല്ലാ പുസ്തകങ്ങളിലും ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ ചിന്തിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സഖര്യാ പ്രവാചകൻ്റെ പുസ്തകം നാം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതെ, ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു പിറക്കുന്നതിന് വളരെ നാളുകൾക്ക് മുൻപ് തന്നെ പ്രവാചകൻ വളരെ വ്യക്തമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവൻ്റെ ആദ്യ വരവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ ഓരോ പ്രവാചകന്മാരെ നാം എടുത്താൽ നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഉൽപ്പത്തി മുതൽ ഓരോ പുസ്തകങ്ങളിലും നാം ഇത് കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു പിറന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. അത് അല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് കുബുദ്ധികൾ ഇന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ വരവ് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവനെന്തിന് ഈ ഭൂമിയിൽ വന്നു? നാം സാധാരണ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഉദ്ധരിച്ച് അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാതെ ഈ ആഘോഷങ്ങളൊക്കെ അവസാനിപ്പിക്കാറുണ്ട്. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനാണ്. അവൻ്റെ വരവിൻ്റെ തയ്യാറെടുപ്പായിരുന്നു നൂറ്റാണ്ടുകളിലൂടെ ദൈവം ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനായി മനുഷ്യവർഗത്തെ രക്ഷിക്കുന്ന രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അവനുമായി ഏകീഭവിക്കുകയും അവനോട് അനുരൂപപ്പെട്ട് ഒരു പുതിയ വ്യക്തിയായി ഒരു പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യും. പഴയത് കഴിഞ്ഞുപോയി. ഈ പുതുമ അല്ലെങ്കിൽ ഈ പുതിയ വ്യക്തിത്വം നമ്മളിൽ ഉണ്ടാകണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാത്തിടത്തോളം ആഘോഷങ്ങൾ മാത്രം പ്രയോജനം ചെയ്യാത്തതായിത്തീരും. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ടത് സാധിക്കില്ല. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അവിടുന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനെയും അവൻ്റെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു മതിയായവനാണ്. നാം ഇന്ന് കാണുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം പാപമാകുന്നു. കുടുംബത്തിലായാലും വ്യക്തികളിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രങ്ങളിൽ എല്ലായിടത്തും നാം കാണുന്നത് പാപം എന്നുള്ള പ്രശ്നമാണ്. ഈ പാപം എന്ന പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നാം കൈകാര്യം ചെയ്യുന്നത് ഈ ലോകത്തിൻ്റെ പ്രശ്നത്തെ മൊത്തത്തിലാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വ്യക്തിപരമായി താങ്കൾക്ക് പറയുവാൻ സാധിക്കുമോ, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ ഒരു ദൈവ പൈതലായി തീർന്നു. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് എനിക്ക് വേണ്ടി പിറന്നതിനാൽ ഞാനൊരു ദൈവ പൈതലായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ഇപ്പോൾ കാണുമ്പോൾ പാപത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് എന്നെ കാണുന്നു. അത് ഞാൻ ഉൾക്കൊള്ളുമ്പോൾ, അംഗീകരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ രൂപാന്തരം സ്വതവേ ഉണ്ടാകുന്ന ഒന്നായിത്തീരും. അതെ, ഈ ദൂതാണ് സഖര്യാ പ്രവാചകനും പറയുവാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, 14 അധ്യായങ്ങൾ അടങ്ങിയ സഖര്യാ പ്രവചനത്തിൻ്റെ ഒരു സംക്ഷേപം. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ്. അവ മശിഹായെക്കുറിച്ചുള്ളതും സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ളതും അത്രേ. പിന്നീട് നാം ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിനെ സംബന്ധിച്ചുള്ള പ്രവചന ഭാഗമാകും. നാം അത് പഠിക്കുവാൻ പോകുന്നതേയുള്ളൂ, ക്രിസ്തു ആദ്യം ഈ ഭൂമിയിലേക്ക് വന്നതിനെക്കുറിച്ച്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത തന്നെയാണ്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. നാം നാലാം അധ്യായത്തിൻ്റെ 4 മുതൽ ഉള്ള വാക്യങ്ങളാണ് ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഇസ്രായേൽ ജനം 70 വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടി സ്വന്തം ദേശത്തേക്ക് വന്നത് വളരെ വളരെ പ്രതീക്ഷകളോടെ ആകുന്നു എന്ന് നാം കണ്ടു. പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേൽപ്പിക്കത്തക്കവണ്ണം സാഹചര്യം മോശമായിരുന്നു. യെരുശലേം പട്ടണവും അതിലെ ദേവാലയവും വീണ്ടും പണിയണമെന്നായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ അവിടെ അവർക്കുണ്ടായ എതിർപ്പുകൾ സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ജനങ്ങൾ മാത്രമല്ല, നേതാക്കന്മാരായ സെരുബാബേലും യോശുവയും ആകെ നിരാശയിലായി. ഈ അവസരത്തിൽ ദൈവം സക്കറിയാ പ്രവാചകനിലൂടെ അവരോട് സംസാരിച്ചു. മഹാപുരോഹിതന്റെ യഥാർത്ഥ അവസ്ഥ ദൈവം സക്കറിയാവിനെ കാണിച്ചു. അതിനുശേഷം സെരുബാബേലിനോട് ദൈവം സംസാരിക്കുന്നു. ഈ അരുളപ്പാടുകളെല്ലാം പ്രവാചകന് ലഭിച്ചത് 10 ദർശനങ്ങളിലൂടെയാണ്. അവയിൽ 7-ാമത്തെ ദർശനമാകുന്നു നാം ഇന്നലെ പഠിക്കുവാൻ ആരംഭിച്ചത്. സക്കറിയാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. ദൈവം പ്രവാചകനെ പൊന്നുകൊണ്ടുള്ള ഒരു നിലവിളക്ക് കാണിച്ചു. അതിൻ്റെ ഇരുവശവും ഓരോ ഒലിവുമരം നിൽക്കുന്നത് പ്രവാചകൻ കണ്ടു. ഇനിയും ദൂതൻ സക്കറിയാവിന് അതിൻ്റെയൊക്കെ അർത്ഥം വെളിപ്പെടുത്തുവാൻ പോകുന്നതത്രേ നാം കാണുന്നത്. സക്കറിയാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഞാൻ വായിക്കട്ടെ. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനനെ, ഇതെന്താകുന്നു എന്ന് ചോദിച്ചു. എത്ര ധൈര്യമായിട്ടാണ് സക്കറിയാവ് ചോദിക്കുന്നതെന്ന് ശ്രദ്ധിച്ചേ. അവൻ പറയുകയാണ്, ഞാൻ ഇതൊക്കെ കാണുന്നു, പക്ഷെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താകുന്നു യജമാനനെ? സംശയമുള്ളത് ചോദിക്കുന്നത് നല്ലതാ. സംശയം വെച്ചുകൊണ്ടിരുന്നാൽ കൂടുക മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ പഠനത്തിന്റെ മധ്യത്തിലും താങ്കൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ചോദിക്കണം കേട്ടോ. കത്തെഴുതിയാൽ മതിയാകും. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. താൻ കണ്ട ദർശനത്തിന്റെ അർത്ഥം സക്കറിയാവ് അറിഞ്ഞിരിക്കണമായിരുന്നു എന്നല്ലേ ദൂതന്റെ ഈ മറുപടി കേട്ടിട്ട് നിങ്ങൾക്കും തോന്നുന്നത്? വാസ്തവത്തിൽ അവൻ പറയുന്നത്, നീ അത് മനസ്സിലാക്കുവാൻ പ്രാപ്തനായിരിക്കണം. നീ പൊന്നുകൊണ്ടുള്ള ആ നിലവിളക്കിനെ ആണല്ലോ നോക്കുന്നത്. അതിൻ്റെ അർത്ഥം നീ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. പക്ഷേ സക്കറിയാവിന് അത് അറിയില്ലായിരുന്നു. അവൻ പറഞ്ഞത്, ഇല്ല യജമാനനെ, ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. 6-ാം വാക്യം, അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ വാക്യം എല്ലാവർക്കും സുപരിചിതമാകുന്നു. ഇതെവിടായിരുന്നു തപ്പി നടന്നിരിക്കും പലരും അല്ലേ? വളരെ പ്രോത്സാഹജനകമായ ഒരു വാക്യം. നമുക്കിത് ശ്രദ്ധിച്ചൊന്ന് പഠിക്കാം. സെരുബാബേലിനോടുള്ള ദൈവത്തിന്റെ ദൂതാകുന്നു ഇത്. ഇനിയും ആരാണ് ഈ സെരുബാബേൽ എന്ന് നാം ഒന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. സക്കറിയാവിന്റെ കാലത്ത് യെരുശലേമിലെ ദേശാധിപതി, അതായത് ഗവർണറായിരുന്നു സെരുബാബേൽ. സെരുബാബേൽ രാഷ്ട്രീയ നേതാവായിരുന്നപ്പോൾ യോശുവ മതത്തിന്റെ നേതാവായിരുന്നു. 70 വർഷത്തെ ബാബിലോണിയ പ്രവാസത്തിന് ശേഷം യെരുശലേമിലേക്ക് മടങ്ങി വന്ന യഹൂദ ഗോത്രത്തിന്റെ തലവനായിരുന്നു സെരുബാബേൽ. എസ്രായുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ആദ്യത്തെ കൂട്ടം ജനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സെരുബാബേലായിരുന്നു. ദേവാലയം പുനരുദ്ധരിക്കുക എന്നതായിരുന്നു സെരുബാബേലിന്റെ മഹത്തായ പ്രവർത്തനം. പക്ഷേ പണി തുടങ്ങി അധികം താമസിക്കുന്നതിന് മുൻപ് വെളിയിൽ നിന്നുമുള്ള എതിർപ്പും തന്മൂലം ഉള്ളിൽ തന്നെ ഉണ്ടായ നിരാശയും കാരണം പ്രവർത്തനം നിന്നുപോയി. സെരുബാബേലിന്റെ വിശ്വാസത്തെ ശക്തീകരിക്കുവാനാണ് ഈ ദർശനം നൽകുന്നത്. അതവന് വളരെ അർത്ഥവത്തായിരുന്നു. മാത്രമല്ല, താങ്കൾക്കും എനിക്കും പ്രയോജനപ്രദമാകുന്ന മഹത്തായ ഒരു പ്രമാണം ഇതിലുണ്ട്. ഇവിടുത്തെ ദൂത് ഇതാണ്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൈന്യം എന്നതും ശക്തി എന്നതുമായ വാക്കുകൾ വളരെ താല്പര്യം ജനിപ്പിക്കുന്നവയാണ്. സൈന്യം എന്ന് ഉപയോഗിക്കുമ്പോൾ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനും കൈകാര്യം ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ശാരീരികമായ ബലത്തെയും മാനുഷിക കഴിവുകളെയും സാമ്പത്തികമായ ഭദ്രതയെയും ഒക്കെ ഇവിടെ അർത്ഥമാക്കാവുന്നതാണ്. ശക്തി എന്നതുകൊണ്ട് ശാരീരിക ശക്തി മാത്രമല്ല, മാനസിക ശക്തിയെയും ഭൗതികമായ ഉയർച്ചയെയും നമുക്കൊക്കെയുള്ള സ്വാധീനത്തെയും എല്ലാം അർത്ഥമാക്കുന്നുണ്ട്. വേറെ വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ സകല കഴിവുകളും ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല കാര്യം നടക്കുന്നത് എന്നാണ് യഹോവ അരുളി ചെയ്യുന്നത്. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന സെരുബാബേലിന് ഇതെത്ര വലിയ ഒരു ഉത്തേജനമായിരുന്നിരിക്കണം. നിലവിളക്ക് കത്തിക്കുവാൻ എണ്ണ നൽകിയിരുന്ന രണ്ട് ഒലിവ് മരങ്ങളെ പ്രതിനിധീകരിക്കുന്നവരായിരുന്നു സെരുബാബേലും യോശുവയും. ദേശത്തെ പ്രമുഖരായിരുന്ന അവരോട് പറയുന്ന ദൂതിതാണ്, നിങ്ങളുടെ കൗശലം കൊണ്ടോ നിങ്ങളുടെ കഴിവുകൊണ്ടോ നിങ്ങളുടെ ശാരീരിക ശക്തി കൊണ്ടോ ദേവാലയം പണിയുവാൻ സാധിക്കുമെന്ന് വ്യാമോഹിക്കേണ്ട. എന്തെങ്കിലും നടക്കുന്നത് എൻ്റെ ആത്മാവിനെ കൊണ്ട് മാത്രമാകുന്നു. പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ നമ്മുടെ പ്രയത്നങ്ങളോടുകൂടി ഇല്ലെങ്കിൽ അവ ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വെറും പ്രഹസനമായി തീരും. ഇത് നാം ഓർക്കണം. കാരണം ശരീരബലം കൊണ്ടോ ബുദ്ധി വൈഭവം കൊണ്ടോ അല്ല ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എത്രയെത്ര ശക്തന്മാർ തന്ത്രശാലികൾ പൊടുന്നനവെ തകർന്നുപോയി. അവർ എല്ലാം പിടിച്ചടക്കുമെന്ന് കണ്ടു നിന്നവരായിരുന്നു. ഒറ്റ ശബ്ദത്തിൽ എല്ലാവരും പറഞ്ഞു അവർ ശക്തന്മാരാണ്. പക്ഷേ സ്വന്തം ശക്തിയിൽ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് അവർ ലജ്ജിതരായി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, കഴിഞ്ഞ കാലങ്ങളിൽ താങ്കൾ താങ്കളുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചത് കൊണ്ടല്ലേ ലജ്ജിക്കേണ്ടി വന്നത്? ഇവിടെ ദൈവം തൻ്റെ വേല നിറവേറ്റുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. വളരെ ബുദ്ധിപരമായി തയ്യാർ ചെയ്ത് അവതരിപ്പിക്കുന്ന പ്രസംഗങ്ങളെക്കുറിച്ചും പ്രസംഗകരെക്കുറിച്ചും നാം പറയാറില്ലേ. പക്ഷേ ദൈവത്തിൻ്റെ വേല ആ വിധത്തിലല്ല നിറവേറ്റുന്നത്. അധികം കൗശലക്കാരനായ പ്രസംഗകൻ മിക്കപ്പോഴും അപകടകാരിയാകുന്നു. മനുഷ്യൻ്റെ കഴിവിൽ ആശ്രയിച്ചല്ല ദൈവത്തിൻ്റെ വേല നടക്കുന്നത്. മനുഷ്യൻ്റെ കഴിവുകൾ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു എങ്കിൽ അത് ഉന്നതമാക്കി ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ബുദ്ധി വൈഭവം കൊണ്ടല്ല, ശരീരബലം കൊണ്ടല്ല, പിന്നെയോ എൻ്റെ ആത്മാവിനാൽ അത്രയേ യഹോവ അരുളി ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാൻ എൻ്റെ ജഡത്തിൽ എൻ്റെ പരിശ്രമങ്ങളിലൂടെ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ദൈവം അവ വെറുക്കുന്നു. ആ പ്രയത്നങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയില്ല. തീ കൊണ്ട് ദഹിച്ചു പോകുന്ന വൈക്കോൽ കൂമ്പാരം മാത്രമാണ് എൻ്റെ സ്വന്തം പ്രയത്നങ്ങൾ. അതിനാൽ ഞാൻ ഒടുവിൽ ലജ്ജിതനാകും. തൻ്റെ വേല നമ്മിലൂടെ നിവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രം ഈ കാര്യം നാം കാണേണ്ടത് ആവശ്യമത്രേ. ഇനിയും ഭാവിയിലേക്ക് നോക്കിയാൽ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് ഈ പറഞ്ഞത് അതുപോലെ സത്യമായിരിക്കും. അന്ന് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ. സഖര്യാവിൻ്റെ സമയത്തെ ആ ചെറിയ കൂട്ടത്തിന് ഈ ഉത്തേജനം വളരെ വളരെ ആവശ്യമായിരുന്നു. അവർ ആകെ തളർന്നിരുന്ന ജനമായിരുന്നു. അവർക്ക് വഹിക്കാവുന്നതിൽ കൂടുതൽ എതിർപ്പുകൾ, തങ്ങളുടെ നല്ല താല്പര്യങ്ങൾ പോലും സാധിക്കാതെ വരുന്നതിനാൽ ദൈവത്തെപ്പോലും സംശയിക്കുന്ന അവസ്ഥ. അവരുടെ ഭയാശങ്കകൾ വളരെയായിരുന്നു. ആ അവസരത്തിൽ ഇതാ ദൈവത്തിൻ്റെ വചനം ആ ജനത്തെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുവാൻ പര്യാപ്തമായുള്ള ദർശനം. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് ആശ്രയിക്കുന്നത് ഏത് ശക്തിയിലാണ്? സെരുബാബേലും കൂടെയുള്ള ജനവും കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളുടെ പിതാക്കന്മാരെ ദൈവം തൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നടത്തിയ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. സകല സന്നാഹങ്ങളോടും കൂടി വന്ന ശത്രുക്കളെ തോൽപ്പിച്ച് അവരെ കൊള്ളയടിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ചരിത്രം ഇസ്രായേൽ മക്കൾ കേട്ടിട്ടുണ്ട്. സഖര്യാവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സെരുബാബേലിൻ്റെ ചിന്ത വർഷങ്ങൾക്ക് മുൻപ് ഏലാ താഴ്വരയിൽ നടന്ന ആ സംഭവത്തിലേക്ക് പോയി കാണും. 40 നാളുകളായി ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന മല്ലനായ ഗോലിയാത്തിനെ നേരിടുവാൻ ധൈര്യമുള്ള ആരും അന്ന് ഏലാ താഴ്വരയിൽ ഇല്ലായിരുന്നു. പക്ഷേ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അവന്റെ ആ ശക്തിയിൽ ദാവീദ് വരുന്നു. മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് ദാവീദ് ഒന്നുമില്ല. അവന്റെ കരങ്ങളിൽ ആയുധം പോലുമില്ല. എല്ലാവരും അവനെ പുച്ഛിച്ചു. അവന്റെ സഹോദരന്മാർ പോലും അവനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ മുൻപോട്ട് പോയതിനാൽ ദാവീദ് മല്ലനായ ഗോല്യാത്തിനെ തകർത്തു. ഭയങ്കരമായ ആ കാഴ്ച, അത് കണ്ടു നിന്നവർ ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കി. നാളുകളായി ജീവിത പ്രശ്നങ്ങളാൽ തളർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളെ ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ സാധിക്കൂ. ജീവിതത്തിൽ നേടാവുന്നതെല്ലാം നേടിയിട്ടും ഇന്നും സന്തോഷമില്ലാതെ കഴിയുന്ന സുഹൃത്തെ, താങ്കളുടെ പരിശ്രമങ്ങളാൽ താങ്കൾക്ക് യഥാർത്ഥ സന്തോഷമോ സമാധാനമോ ലഭ്യമല്ല. പരിശ്രമിച്ച് 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 ശവക്കുഴിയിൽ പോകുന്നതുവരെയും പരിശ്രമിച്ചു. എന്താ ഫലം? ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 4:7 നമുക്ക് നോക്കാം. 4:7, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ? നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ? ഇവിടെ പർവ്വതം എന്ന് പറഞ്ഞിരിക്കുന്നത് എതിർപ്പുകളാണ്. എതിർപ്പുകളാകുന്ന പർവ്വതം നീക്കുവാൻ സെരുബാബേലിന് കഴിയുമെന്ന് സെക്രിയാവിന്റെ ദർശനത്തിലൂടെ അവർക്ക് ഉറപ്പു നൽകുകയാണ്. ഇതേ അർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തു മല എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 17:21 ഇപ്രകാരത്തിലാകുന്നു: നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. അക്ഷരാർത്ഥത്തിലുള്ള മല നീക്കുന്നതിനെ കുറിച്ചാകുന്നു ക്രിസ്തു ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. തൻ്റെ സമയത്ത് അപ്രകാരത്തിൽ ഏതെങ്കിലും താൻ ചെയ്തതായും നമുക്കറിയില്ല, അങ്ങനെയൊന്നും സാധ്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മലകളെ നീക്കുവാൻ കഴിയുന്ന വിശ്വാസം ദൈവവേലയിലെ എതിർപ്പുകളെയും തടസ്സങ്ങളെയും നീക്കുന്ന വിശ്വാസം കൂടിയാകുന്നു എന്ന് നാം മറക്കരുത്. ഈ ദർശനം നൽകുന്ന ചിത്രം അതത്രേ. കാണപ്പെടുന്നതായ അസാധ്യതകളെ കാര്യമാക്കാതെ ദൈവത്തിന്റെ ആലയം വീണ്ടും പണിയും. എത്ര പ്രോത്സാഹജനകമായ വാക്കുകളല്ലേ. ജീവിതത്തിൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളെ സമഭൂമിയാക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഓർക്കൂ, നമ്മുടെ പരിശ്രമങ്ങൾ പ്രശ്നത്തിന്മേൽ പ്രശ്നം വരുത്തി വെക്കുക മാത്രമേ ഉള്ളൂ. എതിർപ്പുകൾ സഹിച്ച് മനം മടുത്തിരുന്ന സെരുബാബേലിനും കൂട്ടർക്കും ദൈവത്തിന്റെ സ്വാന്തന വാക്കുകൾ ശരിക്കും ശക്തിയേകി. പ്രശ്നത്തിന്റെ മേൽ പ്രശ്നവുമായി തളർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ കയറി കീഴടക്കുവാൻ ശ്രമിക്കുന്ന പർവ്വതത്തെ താങ്കളുടെ പരിശ്രമം ഒന്നും കൂടാതെ സമഭൂമിയാക്കി തീർക്കുവാൻ ദൈവം ശക്തനാണ്. താങ്കൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഇവിടെ നാം കണ്ടു, അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റുമെന്ന്. ഒരു കെട്ടിടത്തിന്റെ പൂർത്തീകരണത്തെ കാണിക്കുന്ന കല്ലത്രേ ആണിക്കല്ല്. ഇവിടെ പ്രവാചകൻ പറയുന്നത് ജനങ്ങളുടെ ആർപ്പുവിളിയോടുകൂടി ദേവാലയം പൂർത്തിയാക്കപ്പെടും എന്നാണ്. എന്താണ് അവർ വിളിച്ചു പറയുന്നത്? കൃപ കൃപ എന്ന്. അതെ, ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞത്. ഈ ആർപ്പുവിളി അവരെ ഓർപ്പിക്കുന്നത് എന്തെന്നാൽ, സ്വന്തം കഴിവുകൾക്കൊന്നും വിജയിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, അശുദ്ധിയിൽ തങ്ങൾ ജീവിച്ചപ്പോൾ ദൈവം തങ്ങളെ വിശുദ്ധീകരിച്ചു, ശക്തീകരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ദൈവകൃപയുടെ പ്രതിഫലനം എന്നവണ്ണം ദേവാലയ പണി തീർന്നിരിക്കുന്നു. തളർന്നിരുന്ന ആ ചെറിയ കൂട്ടത്തിന് എത്ര വലിയ പ്രോത്സാഹനമായിരുന്നു അത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് താങ്കൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമെന്ന് പറയുവാൻ സാധിക്കുമോ? പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു ജോലിയില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ, രോഗത്തിന്റെ കാഠിന്യത്തിൽ തകർന്നും തളർന്നും കഴിഞ്ഞപ്പോൾ വിടുവിച്ച ദൈവകൃപ മറന്നോ? ഓരോ നിമിഷവും താങ്കൾക്ക് ആർത്തുഘോഷിക്കുവാനുള്ളത് കൃപ കൃപ എന്ന് മാത്രമല്ലേ? 8:9 നാം വായിക്കുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. ഈ ഭാഗങ്ങൾ വായിച്ചിട്ട് സത്യത്തിൽ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളുകയാണ്. ആത്മീയമായും ഭൗതികമായും തകർന്നിരുന്ന ഒരു കൂട്ടത്തിന് ദൈവം നൽകുന്ന ഉത്തേജനം, ദൈവകൃപ എത്ര മനോഹരമാകുന്നു. 9 ദൈവം സെരുബാബേലിന് കൊടുക്കുന്ന വാഗ്ദത്തം എന്തെന്നാൽ, ദേവാലയത്തിന്റെ പണി അങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ട് വേറെ ആരെങ്കിലും പൂർത്തീകരിക്കേണ്ടി വരില്ല, സെരുബാബേൽ തന്നെ അത് പൂർത്തീകരിക്കും. സ്വന്തം കൈകളുടെ അധ്വാന ഫലം തിന്നുവാൻ സാധിക്കുന്ന ഭാഗ്യ പദവി എത്ര വലുതാണല്ലേ. ഈ ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ ദൈവകരങ്ങളിലേക്ക് നാം സമർപ്പിക്കണം. നാലാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 10-ാം വാക്യം, അല്പ കാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു. അല്പ കാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും? ആരാണ് തുച്ഛീകരിക്കുന്നതെന്ന് ഞാൻ പറയാം, നാം തന്നെയാണ് അത് ചെയ്യുന്നത്. നാം എപ്പോഴും വൻ കാര്യങ്ങളെ മാത്രമേ നോക്കുന്നുള്ളൂ. വലിയ ആൾക്കൂട്ടം, വലിയ ലാഭം, വലിയ ആൾക്കാർ, അങ്ങനെ പോകുന്നു. ചെറിയ കാര്യങ്ങളെ തുച്ഛീകരിക്കുന്ന പ്രവണത നാം ഉപേക്ഷിക്കണം. സഖറിയാവിൻ്റെ സമയത്തെ ജനം ദേവാലയത്തിൻ്റെ പണിയെ ഒരു വലിയ കാര്യമായിട്ടൊന്നും കരുതിയില്ല. പക്ഷേ ദൈവം പറയുന്നു അതൊരു വലിയ കാര്യമത്രേ. അതുകൊണ്ട് ദൈവം തൻ്റെ ആത്മാവിനെ വാഗ്ദത്തം ചെയ്യുന്നു. മാത്രമല്ല, ഈ സാഹചര്യങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ദൈവകരങ്ങളിൽ അത്രേ എന്നാണ് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ദൈവത്തിനറിയാം. അവൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. 11 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതിന് ഞാൻ അവനോട് വിളക്ക് തണ്ടിന് ഇടത്തു ഭാഗത്തും വലത്തു ഭാഗത്തുമുള്ള 2 ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2-ാം പ്രാവശ്യം അവനോട് പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊൻനിറമായ എണ്ണ ഒഴുക്കുന്ന 2 ഒലിവ് കൊമ്പ് എന്ത് എന്ന് ചോദിച്ചു. അവൻ എന്നോട് ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. സഖറിയാവ് വീണ്ടും ഒരു വിശദീകരണം ആവശ്യപ്പെടുകയാണ്. അതിന് ദൂതന്റെ മറുപടി ഒരു മറുചോദ്യമാകുന്നു. ഇതെന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ നീ അത് അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ എന്നാണ്. പക്ഷേ അവന് അതറിയില്ല. 14-ാം വാക്യം, അതിനവൻ ഇവർ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. ആത്മാവിനാൽ നിറയപ്പെട്ട 2 വ്യക്തികളുടെ കാര്യമാകുന്നു ഇവിടെ പറയുന്നത്. ദേശത്തിൻ്റെ ഭരണാധികാരിയായ സെരുബാബേലും മതത്തിൻ്റെ നേതാവായ യോശുവയും. യോശുവ ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്നും വെടിപ്പാക്കപ്പെട്ട് വൃത്തിയുള്ള വസ്ത്രവുമായി ഇപ്പോൾ നിൽക്കുന്നു എന്നും നാം കണ്ടു കഴിഞ്ഞതാണ്. ഇസ്രായേലിലെ ശേഷിപ്പായ ചെറിയ കൂട്ടം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് അംഗീകരിച്ചപ്പോൾ അവർ വിശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ നീതിയിൽ നിൽക്കുന്നവരായി. അതുകൊണ്ട് അവർ ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിന് ഉപയോഗിക്കുവാൻ ഉതകുന്നവരായി. നിങ്ങൾക്കും എനിക്കുമുള്ള ഒരു ദൂതാണിത്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചില വ്യവസ്ഥകൾ നാം പാലിക്കേണ്ടിയിരിക്കുന്നു. അവയിൽ 2 എണ്ണം വിലക്കലാകുന്നു. 1, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 2, ആത്മാവിനെ കെടുക്കരുത്. ആത്മാവിനെ കെടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് വെളിയിലാകുക എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ആ അവസ്ഥ. സഖറിയാവ് കണ്ട വിളക്ക് തണ്ടിൻ്റെ ദർശനം വലിയ പ്രോത്സാഹനത്തിൻ്റെ ഒന്നായിരുന്നു. തകർന്നും തളർന്നും ഇരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ തൻ്റെ ആശ്രയം പൂർണ്ണമായി അർപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനാൽ ആ വ്യക്തിയെ ശക്തീകരിച്ച് വഴി നടത്തും. എത്ര വലിയ നിരാശയുടെ ഘട്ടത്തിലും ശക്തിയോടെ താങ്കളെ പ്രയോജനപ്പെടുത്തുവാൻ ക്രിസ്തു മതിയായവനാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് താങ്കളെ തന്നെ ഭരമേൽപ്പിക്കുമോ?